Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി വചന.
ഇരുപത്തിയേഴാം സങ്കീർത്തന പഠനത്തിൻ്റെ നാലാം ഭാഗമാണല്ലോ ഇന്ന്. ശരണഗീതത്തിൻ്റെ ആദ്യത്തെ പദങ്ങളുടെ പഠനത്തിലാണ് നാം ഇപ്പോഴും എന്ന കാര്യം ഓർക്കുന്നുണ്ടാകാം. മനുഷ്യൻ ദൈവത്തിൽ അർപ്പിക്കുന്ന അചഞ്ചലമായ ശരണമാണ് ഈ ഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഈ കീർത്തനത്തിൻ്റെ ആദ്യത്തെ പദങ്ങളിൽ, അതായത് 1 മുതൽ 7 വരെയുള്ള പദങ്ങളിൽ ഗായകൻ വരച്ചു കാട്ടുന്നത്. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടവും സുരക്ഷയുടെ ഉറച്ച കോട്ടയും അഭയകേന്ദ്രവുമായ ദൈവത്തിൽ സന്തോഷ പുരസരം പ്രത്യാശയർപ്പിക്കാൻ പ്രചോദനം നൽകുന്നതാണ് ഈ ശരണഗീതം. കഴിഞ്ഞ 3 പ്രക്ഷേപണങ്ങളിലായിട്ട് ആദ്യത്തെ 4 പദങ്ങളുടെ വ്യാഖ്യാനം നാം കണ്ടതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഏകത്വവും സർവാധീശത്വവുമാണ് ഈ 4 വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നാം ആവർത്തിച്ച് ശ്രവിച്ച ദൈവമെൻ്റെ പ്രകാശവും രക്ഷയുമാണ് എന്ന ശരണചിന്ത മറ്റു പദങ്ങളിലും ഉൾച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നത് തുടർന്നും നമുക്ക് പഠിക്കാം. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ആലപിച്ചിരിക്കുന്നത് ഡാവിനയും സംഘവുമാണ്. ഇനി ദൈവത്തിൽ ശരണം വഹിക്കുന്നതിലുള്ള സന്തോഷമാണ് തുടർന്ന് സങ്കീർത്തകൻ വരികളിൽ ചിത്രം പോലെ വരച്ചു കാട്ടുന്നത്. ചിത്രങ്ങളിലൂടെ ദൈവീക ചിന്തകൾ പ്രകടമാക്കുന്ന രീതി എക്കാലത്തും നിലനിന്നിരുന്നു എന്ന് കാണാം. ഇത് 5-ാമത്തെ പദമാണ്. ക്ലേശകാലത്തവിടുന്നു തൻ്റെ ആലയത്തിൽ എനിക്കഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ അവിടുന്നെന്നെ ഒളിപ്പിക്കും, പിന്നെ എന്നെ ഉയർന്ന പാറമേലവിടുന്നു നിറുത്തും. ക്ലേശകാലത്തവിടുന്നു തൻ്റെ ആലയത്തിൽ എനിക്കഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ അവിടുന്നെന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേലവിടുന്ന് നിറുത്തും. സംശയമില്ല, ദൈവത്തിൽ ശരണം വഹിക്കുന്നതിലുള്ള സന്തോഷമാണ് സങ്കീർത്തകൻ പദങ്ങളിൽ വരച്ചു കാട്ടുന്നത്, ഇല്ലേ? അങ്ങനെ മനുഷ്യജീവിതത്തോടും അസ്തിത്വത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവശാസ്ത്ര ചിന്ത തന്നെയാണ് ഈ ചിത്രസംയോജന ശൈലിയിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ സങ്കീർത്തകനും വരച്ചു കാട്ടാൻ പരിശ്രമിക്കുന്നത്. അതിനെ പ്രോസസ് തിയോളജി എന്നും പിക്ചർ തിയോളജിയും എന്നെല്ലാം സമകാലീന പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത്, 100 വർഷങ്ങൾക്ക് മുൻപ് ഹെബ്രായ ഗായകൻ അല്ലെങ്കിൽ ദാവീദ് രാജാവ് 27-ാം സങ്കീർത്തനത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്ന മനുഷ്യന് പ്രത്യാശയും അഭയവും ശരണവും നൽകുന്ന ദൈവത്തിൻ്റെ പ്രതിച്ഛായ കാലികമായ ചിത്രമാണെന്നും വ്യാഖ്യാനിക്കാം. അതിനെ അസ്തിത്വപരമായ ചിത്രങ്ങളുടെ ദൈവശാസ്ത്രം, പിക്ചർ തിയോളജി എന്ന് ചില പണ്ഡിതന്മാർ വിളിക്കുന്നത് നമുക്കിവിടെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ക്ലേശകാലത്ത് ഒരു നല്ല ഇടയനെ പോലെ കർത്താവ് നമ്മെ അവിടുത്തെ ആലയത്തിൽ, അവിടുത്തെ ആലയിൽ മനുഷ്യന് അഭയം നൽകുന്നു. തൻ്റെ കൂടാരത്തിൽ അവിടുന്ന് മനുഷ്യരെ സംരക്ഷിക്കുന്നു. കർത്താവ് ഒരു ഉയർന്ന പാറയിൽ അവനെയും അവളെയും ഉയർത്തി നിർത്തുന്നു. ശത്രുക്കൾ വളഞ്ഞാലും അവരുടെ കൈകളിൽ അകപ്പെടാതെ ശത്രുകരങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, തിന്മയിൽ നിന്നും, അപകടങ്ങളിൽ നിന്നുമെല്ലാം കർത്താവ് നമ്മെ കാത്തുരക്ഷിക്കുന്നു. ഉയർന്നതും ഉറച്ചതുമായ പാറയിൽ അവിടുന്ന് എനിക്ക് അഭയം തരുന്നു. അവിടുന്ന് എന്നെ സംരക്ഷിക്കുന്നു, കാത്തുപാലിക്കുന്നു. ഇങ്ങനെ വരികളിൽ ഒരു ചിത്രം പോലെ, ഒരു പെയിൻറ്റിങ് പോലെ സുവ്യക്തമാണ്. അതിനാൽ ഇത്രത്തോളം വ്യക്തിപരമായി എന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നന്ദിയോടെ ഞാൻ ബലിയർപ്പിക്കും എന്നാണ് ഗീതം പറയുന്നത്. അങ്ങനെ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കുമെന്നാണ് ഗായകൻ വരികളിൽ സമർത്ഥിക്കുന്നത്. നമുക്കും നന്ദിയോടെ സന്തോഷത്തോടെ അവിടുത്തെ പ്രകീർത്തിക്കാം, അവിടുത്തെ പാടി സ്തുതിക്കാം.
ദൈവമഹത്വമാണെന്നും നിന്റെ രക്ഷ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഒരു നാളും ഞാൻ ഭയപ്പെടുകയില്ല.
ഇനി ആറാമത്തെ സങ്കീർത്തന പദത്തിൽ നിരൂപകന്മാർ എടുത്തു പറയുന്നൊരു കാര്യം, ഗായകൻ വിവരിക്കുന്ന പ്രാർത്ഥനയിൽ മനുഷ്യൻ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ശാരീരിക ഘടനയാണ് അല്ലെങ്കിൽ ശരീരഘടനയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും. പിന്നെ വാദ്യഘോഷത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും. ആദ്യ പദത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ എൻ്റെ ശിരസുയർത്തി നിൽക്കുന്നു എന്നാണ് ആറാമത്തെ പദം പറയുന്നത്. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസുയർന്നു നിൽക്കും. എൻ്റെ ശിരസ് ദൈവത്തിങ്കിലേക്ക് ഉയർന്നു നിൽക്കുന്നു, ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൽ അത്രയേറെ ശരണപ്പെടുന്നു എന്നാണ് ഈ പദങ്ങൾ വ്യക്തമാക്കുന്നത്. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുക എന്നാൽ അവിടെ ആയിരിക്കുക അല്ലെങ്കിൽ അവിടെ ഇരിക്കുക എന്നേ അർത്ഥമുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ പൊതുവെ നാം ഇന്ന് നാല് ശാരീരിക ഘടനകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഒറ്റ നിരീക്ഷണത്തിൽ പറയാം. അത് സ്ഥലകാല വ്യത്യാസങ്ങളിൽ മാറിമറിഞ്ഞു കിടക്കുന്നു എന്ന് മാത്രം. ഇരുന്ന് പ്രാർത്ഥിക്കുന്ന രീതി, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക, പിന്നെ ഇന്നത്തെ സങ്കീർത്തന ഭാഗത്ത് ശ്രവിച്ച പോലെ ശിരസുയർത്തി നിന്ന് പ്രാർത്ഥിക്കുക. ഇരുന്ന് പ്രാർത്ഥിക്കുന്ന രീതി വളരെ സാധാരണമാണ്, എല്ലാ മതസ്ഥർക്കും സ്വീകാര്യവുമാണിത്. വളരെ ശാന്തതയിൽ, സ്വൈര്യതയിൽ പ്രാർത്ഥിക്കാവുന്ന ഘടനയാണിത്. എന്നാൽ ഹൈന്ദവ ബൗദ്ധ യോഗാക്രമത്തിൽ വരുമ്പോൾ ഏറെ ശ്രമകരമായി തോന്നാമെങ്കിലും ഏറെ സുഖകരവും ശാരീരിക ശാസ്ത്രപ്രകാരം പ്രാർത്ഥനയ്ക്കുതകുന്ന ഏറ്റവും നല്ല ഘടനയുമാണ് പത്മാസനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇരിപ്പ്, ഇരുന്നുള്ള പ്രാർത്ഥനാ രീതി. ഇനി രണ്ടാമതായി മുട്ടുമടക്കി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ക്രൈസ്തവ ഇസ്ലാമിക പാരമ്പര്യ പ്രാർത്ഥനാ രീതിയാണ്. ക്രൈസ്തവർ പൂർണ്ണമായും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നു. മുസ്ലിം സഹോദരങ്ങൾ മുട്ടുമടക്കി, മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ശിരസു നിലത്തുകുത്തിയും പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമിക പ്രാർത്ഥനയിൽ മുട്ടുമടക്കുന്ന രീതി തുടരുമ്പോഴും ക്രൈസ്തവർ രണ്ടാം വത്തിക്കാൻ സുനഗദോസിന് ശേഷം പ്രാദേശികവത്കരണം അല്ലെങ്കിൽ തദ്ദേശ സാംസ്കാരിക അനുരൂപണ നയങ്ങൾ സഭയിൽ ഉയർന്നു വന്നപ്പോൾ ഓരോ രാജ്യങ്ങളിലും പ്രാദേശിക സഭകളിലും ഇരിക്കുകയോ മുട്ടുകുത്തുകയോ രണ്ടും ഇടകലർത്തി ഇടക്ക് നിൽക്കുകയും ചിലപ്പോൾ ഇരിക്കുകയും ചെയ്യുന്ന രീതികൾ പ്രയോഗത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് സങ്കീർത്തന പദങ്ങൾ ചിത്രീകരിക്കുന്ന പോലെ ശിരസുയർത്തി ദൈവസന്നിധിയിൽ നിൽക്കുന്ന രീതിയാണ് ക്രൈസ്തവ ലോകത്ത് പൊതുവെ കാണുന്നത്. സാഷ്ടാംഗ പ്രണാമം എന്ന വളരെ ഗാഠവും ശ്രമകരവുമായ പ്രാർത്ഥനാരീതി ഇന്ന് അത്യപൂർവ മുഹൂർത്തങ്ങൾക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് അഭിഷേക മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ദുഃഖവെള്ളിയുടെ ധ്യാനാത്മകമായ പ്രവേശനകർമ്മം എന്നിവയ്ക്ക് മാത്രമാണ് സാഷ്ടാംഗ പ്രണാമം ഉള്ളൂ. എന്നാൽ ഹൈന്ദവ പാരമ്പര്യത്തിൽ അത് പിന്നെയും ധാരാളമായി വ്യക്തിഗത പ്രാർത്ഥനയിൽ ക്ഷേത്ര നടകളിലും സന്നിധാനങ്ങളിലുമെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സാഷ്ടാംഗ പ്രണാമത്തിൻ്റെ മറ്റൊരു രൂപമാണ് ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന ശയനപ്രദക്ഷിണം. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവസാന്നിധ്യ സ്മരണയിൽ നിലത്ത് ഉരുണ്ടുരുണ്ട് നീങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ശരണം വിളിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്ന പ്രാർത്ഥനയുടെ യോഗാത്മക ഭാവമാണ് ശയനപ്രദക്ഷിണം. ഏറെ ശ്രേഷ്ഠവും അത്യപൂർവവുമായി പ്രാർത്ഥനാരീതി ഇന്ന് ഭാരതത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ദൈവസന്നിധിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയുടെ രൂപമാണ് ഇന്നത്തെ സങ്കീർത്തന പദങ്ങളുടെ പഠനത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുവാനും ദൈവത്തിൻ്റെ തിരുഹിതമറിയുവാനും മനസ്സിലാക്കുവാനും അവിടുത്തെ തിരുനടയിൽ ദീർഘസമയം ഇരിക്കുന്നതും ധ്യാനിക്കുന്നതും ഫലവത്താണെന്ന് സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിവരുന്നത് ഇന്ന് ലോകശ്രദ്ധയെ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന പാപ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനാരീതിയാണ്. നീണ്ട സമയം ദൈവസന്നിധിയിൽ രാവിലെയും രാത്രിയുടെ യാമങ്ങളിലും അദ്ദേഹം സ്വൈര്യമായി സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു യാത്രയ്ക്ക് മുൻപും പിൻപും റോമിലെ മേരി മേജർ ബസിലിക്കയിലെ ദൈവമാതൃ സന്നിധിയിൽ ദൈവമാതാവിൻ്റെ ചിത്രത്തിരുനടയിൽ നീണ്ട സമയം മൗനമായിരുന്ന് ദൈവത്തിൻ്റെ വഴികൾ തേടുന്ന ഈ ആത്മീയ ആചാര്യൻ 27-ാം സങ്കീർത്തന പദങ്ങൾ വരച്ചു കാട്ടുന്ന പ്രാർത്ഥനാരൂപത്തോട് സാരൂപ്യപ്പെടുന്നില്ലേ?
രക്ഷയുടെ സ്രോതസ്സിൽ നിന്നു ഞാൻ ജലം ശേഖരിക്കും. കർത്താവിനെന്നും ഞാൻ നന്ദി അർപ്പിക്കും. അവിടുത്തെ നാമം നിന്നും ഞങ്ങൾ വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ നാമം
സന്തോഷിക്കുവിൻ നിങ്ങൾ, സന്തോഷിക്കുവിൻ ഇസ്രായേലിൻ നാഥൻ. എഴുന്നള്ളുന്നു, 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 നാഥൻ മഹത്വത്തോടെ എഴുന്നള്ളുന്നു.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ശരണഗീതം 27-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം ഭാഗം ഇനി അടുത്തയാഴ്ചയിൽ.